أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كانت لهم جزاء ومصيرا لهم فيها ما يشاءون خالدين كان على ربك وعدا مسئولا ويوم يحشرهم وما يعبدون من دون الله فيقول أأنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل
السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وإن يمسسك الله بضر فلا كاشف له إلا هو وإن يردك بخير فلا راد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم إن التوكل والخضوع عبادة وكذا الدعاء وطلبة الغفران ثم الذبائح والنذور تقربا للأولياء وكل صاحب شان من يسأل المقبور يشرك عامدا ما الشرك والإيمان يجتمعان كل الذنوب يجوز غفران لها لا يغفر الإشراك في الرحمن
വേദിയിലും ഈ മഹത്തായ ഇൽമിന്റെ മജ്ലിസിലും വന്നു ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നല്ലവരായ ശ്രോതാക്കളെ, അർഹമുർ റാഹിമീനായ റബ്ബുൽ ആലമീൻ നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹനീയമായ ഈ സദസ് വിട്ടുപിരിയുന്നതിന്റെ മുമ്പ് തന്നെ തമ്മിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു പൊറുത്തു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ സന്ദേശം എന്ന വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചില കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. ഈ ആലുവയിൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പടുത്തുയർത്തപ്പെട്ട മസ്ജിദിന്റെ സമീപത്ത് ഇതുപോലെ ഒരു വേദിയിൽ സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ നിന്ന് ഉയർന്നു കേൾക്കേണ്ടുന്ന മഹനീയമായ സന്ദേശം തന്നെയാണ്. ലോകത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പള്ളികളും മസ്ജിദുകളും സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്ലാം ദീനിന്റെ മഹത്തായ സന്ദേശങ്ങളാണ് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യഥാർത്ഥമായ സത്യം അറിഞ്ഞിട്ടുള്ള ആളുകൾ, എന്താണ് ഇസ്ലാമിന്റെ സന്ദേശം എന്ന് ചോദിച്ചാൽ വലിയ മുഖവുരയില്ലാതെ തന്നെ ലളിതമായി പറയാവുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇസ്ലാമിന് പറയാനുള്ള മുഖ്യമായ സന്ദേശം, അത് ഈ ലോകത്ത് അംഗീകരിക്കാൻ ഒരാൾക്കും പ്രയാസമുണ്ടാകേണ്ടതില്ലാത്ത സന്ദേശമാണ്. ദുർഗ്രാഹ്യമായതോ ദുർഘടമായതോ ആയ ഒരു കാര്യവും ഇസ്ലാമിന് പറയാനില്ല. അള്ളാഹുവിന്റെ ദീനെന്ന് പറയുന്നത് ലളിതമാണ്. അതിൽ ഒരാളെയും വിഷമിപ്പിക്കലില്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, അള്ളാഹു ആ ആശയം അതിലൂടെ പറഞ്ഞിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനത്തിലും കാണാം, ഇന്നദ്ദീന യുസ്റുൻ, ദീൻ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് എളുപ്പമാണ്, ലളിതമാണ്. ലളിതവും സുന്ദരവുമായ, ഏവർക്കും ഗ്രഹിക്കാനാകുന്ന നിലക്കുള്ള, ബുദ്ധിയുള്ളവനും അത്ര വലിയ ബുദ്ധിജീവികളുടെ ഗണത്തിലൊന്നും എണ്ണപ്പെടാത്തവർക്കും, ഏത് മനുഷ്യർക്കും വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന സന്ദേശങ്ങളെ ഇസ്ലാമിന് പറയാനുള്ളൂ. ആ സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ നാം മനസ്സിലാക്കേണ്ടത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ലോകത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും സൃഷ്ടികളാണ്, അറബിയിൽ പറയുകയാണെങ്കിൽ മഹ്ലൂക്കുകളാണ്. ഇവിടെ കാണുന്നതെന്തും മഹ്ലൂക്കുകളാണ്, സൃഷ്ടികളാണ്. ഇവിടെ ആരും സൃഷ്ടാക്കളില്ല. ഈ കാണുന്ന പ്രപഞ്ചവും അതിലടങ്ങുന്ന സർവവസ്തുക്കളും ജീവജാലങ്ങളും ചരാചരങ്ങളും മുഴുവനും ഒരേ ഒരു സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ്. ഖാലിഖ് ഒന്നു മാത്രമേയുള്ളൂ. ആ ഖാലിഖായ അല്ലാഹു റബ്ബുൽ ആലമീൻ ഒഴികെയുള്ള സർവരും മഖ്ലൂഖുകളാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിന് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഈ മഖ്ലൂഖുകൾക്ക് മുഴുവനും ധാരാളം അനുഗ്രഹങ്ങൾ ഓരോ സെക്കൻഡിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ അനുഗ്രഹങ്ങളും ഖാലിഖായ അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. ഫമാബിക്കും മിൻ നിഅമത്തിം ഫമിനല്ലാഹ്. നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏത് അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാകുന്നു. ഈ ലളിതമായ സത്യവും അംഗീകരിക്കാൻ മനുഷ്യന് പ്രയാസമില്ല. ആ സത്യവും അംഗീകരിച്ചു കഴിഞ്ഞാൽ മനുഷ്യ നിനക്ക് മുകളിൽ നിന്ന് ലഭിക്കുന്ന സർവാനുഗ്രഹങ്ങളും സർവാധിരാജനായ സൃഷ്ടാവായ അല്ലാഹുവിങ്കൽ നിന്നായിരിക്കെ നീ താഴെ നിന്ന് നിർവഹിക്കുന്ന അതല്ലെങ്കിൽ അത്യുന്നതനായ നാഥനിലേക്ക് മാത്രമായിരിക്കണം നീ നിർവഹിക്കുന്ന ആരാധനകൾ മുഴുവനും. ഏത് അനുഗ്രഹങ്ങളും നിനക്ക് ലഭിച്ചത് ഒരേ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് എങ്കിൽ നിന്റെ ശുക്രുകൾ, നിന്റെ നന്ദികൾ, നിന്റെ കൂറുകൾ നീ പ്രകടിപ്പിക്കേണ്ടത് ആ ഒരൊറ്റ കേന്ദ്രത്തിലേക്കാണ്. ഇത്രയും ലളിതമായ സത്യമാണ് ഇസ്ലാമിനെ വളരെ പ്രാധാന്യപൂർവം പ്രഥമമായും പറയാനുള്ളത്. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വിശുദ്ധ ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറ വിശുദ്ധ ഖുർആൻ ആദ്യാന്തം വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ അവനിങ്ങനെ പാരായണം ആരംഭിച്ച് സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ ബഖറയിലൂടെ കണ്ണോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിന് മാനവരാശിയെ വിളിച്ചുകൊണ്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അത് പ്രഥമമായി തന്നെ ഖുർആൻ പറയുന്നു. യാ അയ്യുഹന്നാസ് ഉഅബ്ദു റബ്ബകുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഓ മനുഷ്യരേ, അറബികളെ എന്നല്ല, മുസ്ലിങ്ങളെ എന്നല്ല, വെളുത്തവരെ എന്നല്ല, ഏതെങ്കിലും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ജീവിക്കുന്നവരെ എന്നല്ല, മനുഷ്യരായിട്ട് ഈ ഭൂമുഖത്ത് ആരൊക്കെയുണ്ടോ സർവ മനുഷ്യരോടുമാണ് പറയുന്നത്. അവനേത് ആശയക്കാരനായാലും ഏത് ചിന്താഗതിക്കാരനായാലും ഏത് നാട്ടിൽ പറന്നവനാണെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്നവനാണെങ്കിലും ഏത് നിറമുള്ളവനാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ലിംഗഭേദമില്ലാതെ വിശുദ്ധ ഖുർആനത വിളിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ. ആ പ്രഖ്യാപനം സർവജനങ്ങളോടുമാകുമ്പോ സർവജനങ്ങളും ആ പ്രഖ്യാപനത്തിൽ എന്താ പറയുന്നതെന്ന് കാതോർക്കൽ നിർബന്ധമാണ്. എന്താണ് അല്ലാഹുവിന് സർവ മനുഷ്യരോടും പറയാനുള്ളത്? ഉഅബ്ദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ നാഥനെ ആരാധിക്കണേ. ആരാണ് നിങ്ങളുടെ നാഥൻ? നിങ്ങൾക്കെല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു സത്യം പറയുന്നു അല്ലാഹു. അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾ ഈ ഭൂമിയിൽ ഇപ്പൊ നിവസിക്കുന്നത് പല തലമുറകളുടെയും പിൻതലമുറയായിട്ടല്ലേ. കോടാനുകോടി മനുഷ്യന്മാർ ഈ ഭൂമുഖത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ മനുഷ്യന്മാരെയും സൃഷ്ടിച്ച നാഥനാ നിങ്ങളോട് സംസാരിക്കുന്നത്. വല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാണവൻ. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കൂ ജനങ്ങളെ. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ, നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കാൻ അത് വളരെ അനിവാര്യമായ സംഗതിയത്രേ. നോക്കൂ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ലളിതമായ സത്യമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ തുടക്കത്തിലേ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ പടച്ചവൻ നിങ്ങളുടെ മുമ്പുള്ളവരെയും പടച്ചവൻ. ശരി, നിങ്ങൾ താമസിക്കുന്ന ഈ ഭൂമി, ആ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവൻ, മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന ആകാശം, ആ ആകാശത്തെ നിങ്ങൾക്ക് മീതേവരെടുപ്പെന്നോണം, താഴെ ജീവിക്കുന്ന നിങ്ങൾക്ക് സുരക്ഷിതത്വം പകരുന്ന നിലക്ക്, സർവരൂപത്തിലുള്ള സംരക്ഷണവും നൽകുന്ന നിലക്കൊരു മേൽക്കൂരയെന്നോണം അതാ സംവിധാനിച്ചു തന്നുപോയി. മാത്രമല്ല, നിങ്ങൾ ഈ ഭൂമിയിൽ അങ്ങനെ വെറുതെ ജീവിക്കാൻ കഴിയില്ലല്ലോ, ഇവിടെ നിങ്ങൾക്ക് അധ്വാനിക്കണം, ഭക്ഷണം കഴിക്കണമല്ലോ. അതിന് നിങ്ങൾക്കതാ ഉപരിഭാഗത്ത് നിന്നവൻ വെള്ളം ഇറക്കി തന്നിരിക്കുന്നു, അതിലൂടെ നിങ്ങൾക്ക് സസ്യലതാദികളെ മുളപ്പിച്ചു തരുന്നു. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട രൂപത്തിലുള്ള സർവവും ഒരുക്കി തന്നവനായ നാഥൻ, എല്ലാ സംവിധാനവും ഒരുക്കി തന്നവനായ നാഥൻ, അതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഖുർആനിന്റെ ചോദ്യം, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ജീവജാലത്തെയോ വസ്തുവിനെയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കക്ഷിയിലെ ആളുകൾക്ക് സ്ഥാപിക്കാൻ കഴിയുമോ? വെറും പറയലല്ല. സ്ഥാപിക്കാനാകുമോ? ഇന്ന വസ്തുവിനെ, ഇന്ന ജീവിയെ, ഇന്ന വൃക്ഷത്തെ, ഇന്ന ഏതെങ്കിലും ഒരു വസ്തുവിനെ സൃഷ്ടിച്ചവൻ മറ്റൊരാളുണ്ട്, വേറെ ആരെങ്കിലുമാണ് സൃഷ്ടിച്ചതെന്ന് തെളിവുകളിലൂടെ സ്ഥാപിക്കാൻ ഈ ലോകത്താർക്കെങ്കിലും കഴിയുമോ? ഖുർആനിന്റെ വെല്ലുവിളിയാണ്. ആരെങ്കിലും വല്ലവരും പടച്ചവന്മാരുണ്ടോ? ഉണ്ടെന്നിതുവരെ ആരും പറഞ്ഞിട്ടില്ല. സർവരും പടച്ചവനായി ഖാലിഖായി ഒരൊറ്റനാഥനെയുള്ളൂ എന്ന് അംഗീകരിക്കുന്നവരാണ്. പേര് ആ ഖാലിഖിന് അവരെന്ത് കൊടുത്താലും ശരി, ഏത് പേരിലാണ് അവർ ആ ഖാലിഖിനെ പരിചയപ്പെടുത്താറുള്ളതെങ്കിലും ശരി, ഖാലിഖ് ഒന്നേയുള്ളൂ എന്ന് അംഗീകരിക്കാത്തവർ ആരാ ഉള്ളത്? ഇത് നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ ഖുർആൻ ഇത് അവസാനിപ്പിക്കുന്നു, ഫലാ തജഅലു ലില്ലാഹി അന്ദാദാ വഅൻതും തഅലമൂൻ. എങ്കിൽ നിങ്ങളോട് പറയട്ടെ, ഈ അള്ളാഹുവിന് നിങ്ങൾ നിശ്ചയിച്ചു പോകരുത് കേട്ടോ. അന്ദാദാ സമന്മാരെ നിശ്ചയിക്കരുത്, കൂറുകാരെ നിശ്ചയിക്കരുത്, പങ്കുകാരെ നിശ്ചയിക്കരുത്, തുല്യന്മാരെ നിശ്ചയിക്കരുത്. ഏത് സ്ഥിതിയിൽ? വഅൻതും തഅലമൂൻ, സർവകാര്യങ്ങളും നിർവഹിക്കുന്നവൻ ഒരറ്റനാഥനാണെന്ന് നിങ്ങളും അംഗീകരിക്കുന്നവരായിരിക്കെ, നിങ്ങൾക്കും അറിവുള്ളവരായിരിക്കെ, ഇതറങ്ങാരെ ഇസ്ലാമിന് പറയാനുള്ള സത്യം, ഇസ്ലാമിന്റെ സന്ദേശങ്ങളിൽ ഏറ്റവും ലളിതമായ മുഖ്യമായ ഈ സന്ദേശം, ലോകത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അതാ ഇന്നവരെ ലോകത്ത് വിളിച്ചു പറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതായി പള്ളിയിൽ നിന്നും കേൾക്കുന്നു, ലോകത്തുള്ള സർവ മസ്ജിദുകളുടെ മിനാരങ്ങളിലൂടെയും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ സാക്ഷിയാണ് ജനങ്ങളെ, ഞാൻ സാക്ഷിയാണ്. അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, ഞാൻ സാക്ഷിയാണ് കേട്ടോ. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയല്ലാതെ ഒരാരാധ്യനില്ല, അല്ലയല്ലാതെ ആരാധിക്കപ്പെട്ടുകൂടാ. ആ സത്യം ലോകത്തതാ എന്നും വിളിച്ചു പറയപ്പെടുന്നു. എന്തേ കാരണം? സർവ മനുഷ്യർക്കും ജാതി മതഭേദമില്ലാതെ അംഗീകരിക്കാൻ കഴിയാവുന്ന യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഖുർആൻ ഈ ലളിതമായ സത്യത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അമ്പിയാക്കന്മാര് മുഴുവനും നിർവഹിച്ചത് ഈ സത്യം പ്രഥമമായും പ്രധാനമായും ജനങ്ങളെ പരിചയപ്പെടുത്താനാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫ്ളു മാ ഖുൽതു അനവൻ നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സർവപ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറെ ശ്രേഷ്ഠമായ ആദർശം, ഏറെ ശ്രേഷ്ഠമായ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധ്യനായി അല്ലാഹുവല്ലാതെ മറ്റൊരാളില്ല എന്ന വ്യക്തമായ സ്പഷ്ടമായ സത്യമാകുന്നു. ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ സത്യമാണ് ലോകത്ത് പറയുന്നത്. അതിന്ന് ഓരോ തലമുറ തലമുറകളിലൂടെ കൈമാറിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ വളച്ചുകെട്ടില്ലാതെ ഒരു കക്ഷി, അതാ സത്യത്തിന്റെ കക്ഷി. അവർക്ക് ആളുകൾ പ്രശ്നമല്ല, ഭൂരിപക്ഷം പ്രശ്നമല്ല, മറ്റെല്ലാ അധികാരങ്ങൾ ആരുടെ കയ്യിലാണെന്നത് പ്രശ്നമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്ഖി, സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു കക്ഷി എന്റെ സമുദായത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും, അവരാ സത്യം ജനങ്ങളോട് പറയുക തന്നെ ചെയ്യും. അവരെ ആരൊക്കെ എതിർക്കുന്നുവോ, ആരൊക്കെ അവരെ അവഗണിക്കുന്നുവോ, അതൊന്നും അവർ അത്ര കാര്യമാക്കാറില്ല. അവർ കാര്യമായി കാണുന്നത് നാഥനായ റബ്ബിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കണം എന്നത് മാത്രമാണ്. ഈ സത്യത്തിനു വേണ്ടി നിയുക്തരായ മഹാന്മാരായ അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾ അവരുടെ കാലഘട്ടങ്ങളിൽ ഈ സത്യത്തെ ജനസമക്ഷം വളരെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിച്ചു. ആ സ്ഥാപിച്ചപ്പോൾ വിശ്വസിച്ചവരുണ്ടായി, അവിശ്വസിച്ചവരുണ്ടായി, പലരുമുണ്ടായി. പക്ഷേ ഈ സത്യം ലോകത്ത് അണയാതെ തന്നെ നിലനിന്നു. ജനങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ പ്രവാചകന്മാര് കഴിഞ്ഞു പോകുന്നതോടുകൂടി ജനങ്ങളതാ മറ്റു മാർഗങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങുന്നു. ഓരോ പ്രവാചകന്മാരും പാടുപെട്ട് സത്യത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ച് സന്മാർഗത്തിന്റെ പാതയിലേക്ക് ആളുകൾ വന്ന് പിന്നീട് അവരിൽ നിന്നൊരു പുതിയ തലമുറയുണ്ടാകുമ്പോ ഈ മഹാന്മാരായ അമ്പിയാക്കന്മാര് പ്രവാചകന്മാര് ദൈവദൂതന്മാർ പഠിപ്പിച്ച ആദർശങ്ങളിൽ നിന്ന് നല്ലൊരു വിഭാഗം ജനങ്ങളങ്ങ് കുതറിമാറുന്നു. ഒരു കേവലം സ്മരണയ്ക്ക് വേണ്ടി, ഓർമ്മയ്ക്ക് വേണ്ടി ബിംബങ്ങൾ ഉണ്ടാക്കണം, പ്രതിഷ്ഠകൾ സ്ഥാപിക്കണം എന്ന് നാട്ടിലെ ജനങ്ങളിൽ ഒരു വിഭാഗത്തിന് തോന്നുന്നു. ചെകുത്താൻ തോന്നിപ്പിച്ചതാണ്. അങ്ങനെ അതാ പ്രതിമാ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അങ്ങനെ ആ പ്രതിമയുണ്ടാക്കിയ കാലത്തൊന്നും ഇവരെ ആരും ആരാധിക്കാൻ പോയിട്ടില്ല, ഇവരോട് പ്രാർത്ഥിക്കാൻ പോയിട്ടില്ല, ഇവരുടെ മുമ്പിൽ സുജൂദ് അർപ്പിച്ചിട്ടില്ല. പക്ഷേ എന്തിനാ ഉണ്ടാക്കിയത്? അവർക്കുള്ള ന്യായം, ഉണ്ടാക്കിയ കാലഘട്ടത്തിലുള്ള ന്യായം എന്താണ്? ഈ മഹാന്മാർ, മഹത്തുക്കളായി ജീവിച്ച നേതാക്കന്മാര് വരും തലമുറക്ക് അറിയാതെ പോയിക്കൂടാ. ഈ പ്രതിമകൾ കാണുമ്പോ നമ്മുടെ വരും തലമുറ ചോദിക്കുമല്ലോ, ഇവരാരാണ്? അപ്പൊ ഇവരെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. ഒരു കേവലം സ്മരണയ്ക്ക് വേണ്ടി, ഓർമ്മയ്ക്ക് വേണ്ടി സ്മാരകം എന്ന നിലക്ക് മാത്രമാണ് ലോകത്ത് ഒന്നാമതായി പ്രതിമയുണ്ടാക്കിയത്. ആ തലമുറ അങ്ങ് കഴിഞ്ഞു, ആ തലമുറ അങ്ങനെ തന്നെ മനസ്സിലാക്കി. പിന്നെ അതാ മറ്റൊരു തലമുറ വരുന്നു. ആ തലമുറ വന്ന് വളർന്നു നോക്കുമ്പോ അവരുടെ നാട്ടിന്റെ കവലകളിലും മുക്കുമൂലകളിലുമൊക്കെ 5 വിഗ്രഹങ്ങളും പ്രതിമകളും മാത്രം കാണുന്നു. അവര് ചിന്തിക്കാൻ തുടങ്ങി, ഈ ലോകത്ത് എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടില്ലേ, എത്രയോ ആളുകൾ മരിച്ചു പോയവരല്ലേ, എന്തേ ഒരു 5 പ്രതിമ ഈ നാട്ടിൽ കാണുന്നു, എന്തേ അതങ്ങനെ വരാനെന്ന് ചിന്തിക്കുന്നു. ആ ഘട്ടത്തിൽ ഇബിലീസ് തോന്നിപ്പിക്കുന്നു അവരുടെ മനസ്സിൽ, അതാണ് ജനങ്ങളെ നിങ്ങളറിയേണ്ടത്, ഈ മഹാന്മാരായ ആളുകളൊക്കെ അല്ലാഹുവിങ്കലേക്ക് വലിയ അടുപ്പമുള്ള നേതാക്കന്മാരാണ്, നമ്മളോ സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്, നമുക്ക് അല്ലാഹുവിങ്കലേക്ക് അങ്ങനെ എത്താൻ കഴിയില്ല, അതുകൊണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ നേതാക്കന്മാരോട് പ്രാർത്ഥിക്കാം, ഈ നേതാക്കന്മാരോട് നേർച്ച വഴിപാടുകൾ അവർക്ക് സമർപ്പിക്കാം, അവരുടെ മുമ്പിൽ നൈവേദ്യങ്ങൾ അർപ്പിക്കാം, അവരുടെ മുമ്പിൽ വണങ്ങാം, അവരുടെ മുമ്പിൽ നമുക്ക് അറവ് നിർവഹിക്കാം, അവരുടെ പേരിൽ സത്യം ചെയ്യാം. ഈ നിലക്കൊക്കെയുള്ള ദുഷിച്ച ചിന്തകൾ ജനമനസ്സുകളിൽ പിശാച്ച് തോന്നിപ്പിക്കുന്നു. അതാ അന്ന് മുതൽ, ആ ചിന്താഗതി മുളവെട്ടിയെടുത്ത് മുതൽ ഈ മഹാന്മാരായ വ്യക്തികൾ ആദരിക്കപ്പെടുന്നതിന് പുറമേ ആരാധനയായി മാറുന്നു. ബഹുമാനം പോയിട്ട് അത് ആരാധനയുടെ പദവിയിലേക്കെത്തുന്നു. സ്രഷ്ടാവായ നാഥന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടുന്ന ആരാധനയുടെ അംശങ്ങൾ അതാ ഈ സൃഷ്ടികളുടെ മുമ്പിലേക്ക് തന്നെ അർപ്പിക്കപ്പെടുന്ന വിപരീതമായ ഒരു പ്രവർത്തനം ലോകത്ത് നടക്കുന്നു. ആ ഘട്ടത്തിലാണ് നൂഹ് അലൈഹിസ്സലാം ആ ജനങ്ങളിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, ഓ ജനങ്ങളെ, എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കണേ, നിങ്ങൾക്ക് ആനാഥനല്ലാതെ ഒരു ഇലാഹുമില്ല കേട്ടോ. ഈ ലളിതമായ സത്യം വന്ന് നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, ജനങ്ങൾക്ക് അംഗീകരിക്കാനായില്ല. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല.
സഹോദരങ്ങളെ, ലോകത്ത് ശിർക്കിന്റേതായ തുടക്കം വ്യക്തികളെ ആദരിക്കുന്നതിൻ വിട്ട് ആരാധനയിലേക്കെത്തിയതാണ്. ബഹുമാനത്തിൽ നിന്ന് വിട്ട് ആരാധനയിലേക്കെത്തിയതാണ് ഈ ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലമാണ് പറഞ്ഞു വന്നത്. അങ്ങനെ ലോകത്ത് കണ്ടുവന്ന ആ ഒരു പ്രവണത അന്നവിടെ നിന്നിട്ടില്ല. അത് ലോകത്ത് തുടർച്ചയായി പിന്നെയും പിന്നെയും തുടർന്നിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഉസൈർ അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള മഹാന്മാരായ ബദരീങ്ങൾ, ഉഹദിൽ പങ്കെടുത്തിട്ടുള്ള ഉഹദീങ്ങൾ, അങ്ങനെ ധാരാളം ധാരാളം മഹാന്മാരായ ആളുകളുടെ ചരിത്രം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ, പല സമൂഹങ്ങളുടെയും ജനതകളുടെയും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ, ഈ പറയപ്പെട്ട മഹാന്മാരും അല്ലാത്തവരുമായ ഒരുപാടൊരുപാട് ആളുകളെ, ഈ പറയുന്ന മഹാന്മാരെ മുഴുവനും, ഇവിടെ പറയപ്പെട്ട ജനങ്ങളും അല്ലാത്തവരുമായ ജനങ്ങൾ ആരാധിക്കുകയും അതുപോലെ തന്നെ ബഹുമാനത്തിന്റെ പരിധി വിട്ട്, ആദരവിന്റെ പരിധി വിട്ട്, ആരാധനയുടെ ആ പരിധിയിലേക്ക് എത്തിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീനിന് മാത്രം പറയാവുന്ന വിശേഷണങ്ങളെ അതാ സൃഷ്ടികളായ ആളുകൾക്കും വകവെച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമായ ശിർക്കിന്റെ ലോകത്തേക്ക് ജനങ്ങൾ ധാരാളമായി തിരിഞ്ഞുപോയി. ഇത് ലോകത്ത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ പറയാനുണ്ട് ആ വിഷയം പറയുകയാണെങ്കിൽ, പക്ഷേ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ നോക്കൂ, ഇന്നത് ജനങ്ങൾക്കിടയിലതാ പലരും വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പലരും വിളിച്ച് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയോട്, അതുപോലെ തന്നെ അഹമ്മദുൽ കബീർ റിഫാഴിയോട്, അതുപോലെ തന്നെ ബദരീങ്ങളോട്, ഉഹദീങ്ങളോട്, അങ്ങനെ ഈ ലോകത്ത് വന്നിട്ടുള്ള അമ്പിയാക്കന്മാരോടും അതുപോലെ തന്നെ സാലിഹീങ്ങളായ ആളുകളോടുമൊക്കെ ആളുകളതാ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ബലിയർപ്പണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ മഹാന്മാരായ ആളുകളാണ്. പക്ഷേ ആ മഹാന്മാർ എത്ര വലിയവരായാലും അവരൊക്കെ സൃഷ്ടികൾ തന്നെയാണ്. സൃഷ്ടിയുടെ സ്ഥാനത്ത് നിന്ന് ഒരാളും സൃഷ്ടാവിന്റെ സ്ഥാനത്തേക്ക് ഉയരുകയില്ല. സൃഷ്ടാവ് ഒന്നേയുള്ളൂ, ഖാലിഖ് ഒന്നേയുള്ളൂ. ആ ഖാലിഖായ നാഥന് മാത്രം സമർപ്പിക്കേണ്ടുന്ന ആരാധനകളും ഇബാദത്തിന്റെ എല്ലാ അംശങ്ങളും സൃഷ്ടികളിലേക്ക് തിരിച്ചുവിടുന്ന ഒരു സങ്കടകരമായ പ്രവണത, അമ്പിയാക്കന്മാര് പഠിപ്പിച്ചുപോയ ആശയത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഖേദകരമായ ഒരു പ്രവണത സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണമാണ് ഇന്ന് സമൂഹത്തിൽ ഏറെ ആവശ്യമായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇവിടെ എത്രയോ കീർത്തന കാവ്യങ്ങൾ എന്ന പേരിൽ പലരും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. മുഹയുദ്ദീൻ മാല നമുക്ക് കാണാം, അതുപോലെ തന്നെ റിഫാഴി മാല കാണാം, അതുപോലെ തന്നെ പലരുടെയും പേരിൽ മൗലിദുകൾ കാണാം. ആ മാല മൗലിദുകൾ മുഴുവൻ പരിശോധിച്ചു നോക്കിയാൽ മഹാന്മാരായ അമ്പിയാക്കന്മാരെ അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ ആളുകളെ അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന ആ ഒരു ഖേദകരമായ സ്വഭാവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അതാ മഹാന്മാരായ ആളുകളെ ആ സൃഷ്ടി എന്ന പദവിയിൽ നിന്നുയർത്തിയിട്ട് സൃഷ്ടാവിന് മാത്രം നൽകേണ്ടുന്ന വിശിഷ്ടമായ ഗുണങ്ങളും വിശേഷണങ്ങളും അവരിൽ സങ്കൽപ്പിച്ചുകൊണ്ട് സൃഷ്ടാവിന് മാത്രം നൽകേണ്ടുന്ന പ്രാർത്ഥനകളും ആരാധനകളും നേർച്ച വഴിപാടുകളും ബലിയർപ്പണങ്ങളും സൃഷ്ടികളിലേക്ക് ജനങ്ങൾ തിരിച്ച അതേ ന്യായീകരണം പറഞ്ഞുകൊണ്ട് എന്നിതാവരി ഭാഗം ആളുകൾ ഇതേ പ്രവർത്തനമതാ ശൈഖ് ജീലാനിയോട് നിർവഹിക്കുന്നു, പലരുടെയും പേരിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ സമൂഹത്തിന്റെ വീടുകളിലതാ പാരായണം ചെയ്യപ്പെടുന്നു ചില കൃതികൾ. ആ കൃതികളിലൊക്കെ പരിചയപ്പെടുത്തുന്നത് എന്താണ്? പലപ്പോഴും ഒരു പക്ഷേ നമുക്ക് തോന്നുന്നുണ്ടാകും അങ്ങനെയുള്ള കൃതികളൊക്കെ ആര് പാരായണം ചെയ്യാനാണ്, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ആര് വിശ്വസിക്കാനാണ്, അതൊക്കെ പണ്ട് ചില ഏതോ ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇന്നങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെ ധാരണയുണ്ടോ? നിങ്ങൾ നോക്കൂ, അതിന്റെ അവകാശവാദം തന്നെ അവർ ഉന്നയിക്കുന്നത് ഈ മാലകളൊക്കെ സമൂഹത്തിലുണ്ടാക്കുന്ന ഏറ്റവും വലിയ ചലനങ്ങൾ എന്താണെന്ന് അവർ അവകാശപ്പെടുന്നു. നിങ്ങൾ നോക്കൂ, ഖുർആനിന്റെയോ ഹദീസിന്റെയോ ചരിത്രത്തിന്റെയോ അംഗീകാരമുള്ള വസ്തുതകളാണ് മാലമൗലീദുകളിലെ പരാമർശങ്ങളൊക്കെയും എന്നാണ് മാലമൗലീദുകളെ സംബന്ധിച്ച് അതിന്റെ പ്രചാരകന്മാർ ഇപ്പോഴും അവകാശപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കണം, എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുടെയോ ചരിത്രത്തിന്റെയോ അംഗീകാരമുള്ള വസ്തുതകളാണ് മാലമൗലീദുകളിലെ പരാമർശങ്ങളൊക്കെയും. അത് വിശ്വസിക്കുന്ന ഒരു ടീമിനോടാണ് നമുക്ക് പ്രബോധനം നടത്താനുള്ളതെങ്കിൽ ഖുർആൻ പോലെ ഹദീസ് പോലെ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ചരിത്രം പോലെ അത്ര വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ് മാലയെങ്കിൽ അത് പ്രചരിപ്പിക്കേണ്ടതല്ലേ? അത് ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതല്ലേ? കാരണം ഖുർആൻ പഠിക്കൽ നിർബന്ധമല്ലേ? ഹദീസ് പഠിക്കൽ നിർബന്ധമല്ലേ? ആ നിലക്ക് ജനങ്ങളെ പഠിപ്പിക്കേണ്ടതെന്ന തോന്നലാണ് സമൂഹത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, മാലമൗലീദുകളിലെ വചനങ്ങളും വരികളും പഠനവിധേയമാക്കിയാൽ ഈ ഭാഗം അവകാശപ്പെടുന്നതാ വായിക്കുന്നത്, മാലമൗലീദുകളിലെ വചനങ്ങളും വരികളും പഠനവിധേയമാക്കിയാൽ അവയും ഖുർആനിന്റെയോ ഹദീസുകളുടെയോ അംഗീകൃത ചരിത്ര ഗ്രന്ഥങ്ങളുടെയോ തനിപ്പകർപ്പാണെന്ന വസ്തുതയും ബോധ്യപ്പെടുന്നു. ഖുർആനിന്റെ തനിപ്പകർപ്പാണ് മാലകൾ, ഹദീസിന്റെ തനിപ്പകർപ്പാണ് പോലും, അംഗീകൃത ചരിത്രത്തിന്റെ തനിപ്പകർപ്പാണ് പോലും. ഈ നിലക്ക് മുസ്ലിം ലോകം വളരെ പ്രമാണങ്ങളായി കരുതുന്ന അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന് പോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അവിടുത്തെ തിരുവചനങ്ങളെ പോലെ വളരെയേറെ പ്രമാണബദ്ധമായ അഥവാ വളരെ മുസ്ലിം വളരെ അംഗീകരിക്കേണ്ടുന്ന കാര്യങ്ങളെ മാലകളിലും മൗലീദുകളിലുമുള്ളൂ എന്ന് ഈ കാലഘട്ടത്തിലും ഈ ആധുനിക കാലഘട്ടത്തിലും ജനങ്ങൾക്ക് മുമ്പിലേക്ക് എഴുതിവിട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഈ മാലകളാണത്രേ ജനങ്ങളിൽ ഈമാനിക പ്രകാശമുണ്ടാക്കുന്നത്, ജനമനസ്സുകളിൽ ഈമാനിക പ്രകാശമുണ്ടാക്കുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങളതാ വളരെ കൃത്യമായി തന്നെ അതിനെ സംബന്ധിച്ചുള്ള അവരുടെ അവകാശവാദത്തിൽ നമുക്ക് കാണാം. എന്താ പറയുന്നത്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ സ്ഥാപിക്കുന്നതും അവയെ അരക്കിട്ടുറപ്പിക്കുന്നതുമാണ് മാലയിലെ വരികൾ. കണ്ടോ, അത് ഏറ്റവും കൂടുതൽ മനസ്സിന് സ്വസ്ഥത പകരുന്നു, മനസ്സിന് വല്ലാത്ത സമാധാനം നൽകുന്നു, ഈമാനികമായ ആവേശം നൽകുന്നു. നോക്കൂ, നിങ്ങൾ മാലപ്പാട്ടുകളും ഇതുപോലെയുള്ള അറബി മലയാള കൃതികളും മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിലും ജീവിതത്തിലും വരുത്തിയ സ്വാധീനം വളരെ വലുതാണ്. മാലപ്പാട്ടുകൾ പാടുന്നതും ഹൃദിസ്ഥമാക്കുന്നതും പാടുക മാത്രമല്ല അത് ഹിഫുളാക്കുന്നു, പാടുന്നതും ഹിഫുളാക്കുന്നതും അന്നത്തെ സമൂഹം പുണ്യമായി കരുതിയിരുന്നു. മുസ്ലിം മനസ്സുകളിൽ ഈമാനികാവേശത്തിന്റെ പ്രകാശം വരുത്താൻ ഇത്തരം കൃതികൾക്കായിട്ടുണ്ട് എന്നാണ് ചരിത്ര വസ്തുതകൾ തെളിയിക്കുന്നത്. അപ്പൊ ഈമാനിന്റെ പ്രകാശം മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കുന്നത് മാലകളാണ്, അഹ്ലു സുന്നയുടെ ആശയങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്നവയാണ് മാലയിലെ ആശയങ്ങൾ. ഇനി നിങ്ങൾ നോക്കൂ, ഒരു സമൂഹത്തെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് നോക്കണം. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു പെണ്ണിനെ വിവാഹം അന്വേഷിച്ചു ചെന്നാൽ, ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി ഒരു ചെറുക്കൻ ചെന്നാൽ, ആ പെണ്ണിനോട് ചോദിച്ചിരുന്നതെന്തായിരുന്നു എന്ന് ഇവരവകാശപ്പെടുന്നത് നോക്കൂ. അതിനാൽ തന്നെ അവർ കൃത്യമായി പറയാണ്, ഖുർആനിന് പുറമേ സലാത്തിന്റെ മൗലിദിന്റെ മാലയുടെ ദുആയുടെ ഭാഗങ്ങൾ കോർത്തിണക്കിയ ഏടുകൾ, ഇശാ മഗ്‌രിബിനിടയിൽ ഇത് പതിവാക്കുക, വീട്ടുകാരികളായ സ്ത്രീകളുടെ പതിവായിരുന്നു. അതിനാൽ തന്നെ അന്നൊക്കെ വിവാഹം നിശ്ചയിക്കുമ്പോൾ സ്വർണമാലയുടെ തൂക്കം ചോദിക്കുന്നതിന് പകരം, എത്തോ നിങ്ങൾ അന്ന് വിവാഹം അന്വേഷിച്ച് ചെറുക്കൻ ചെല്ലുമ്പോ പെണ്ണ് കാണാൻ ചെല്ലുമ്പോ സ്വർണമാലയുടെ തൂക്കം ചോദിക്കുന്നതിന് പകരം മുഹയിദ്ദീൻ മാല, നഫീസത്ത് മാല എന്നിവയിലുള്ള പരിചയത്തിന്റെ അളവ് പോലായിരുന്നു പരിഗണിച്ചിരുന്നത്. കേട്ടോ, അന്ന് സ്വർണമാലയുടെ മാലയല്ല അന്ന് ചോദിച്ചിരുന്നത്, സ്വർണമാല ഉണ്ടോ എന്നല്ല അന്ന് ചോദിച്ചിരുന്നത്, പെണ്ണേ നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു, നിനക്ക് ഖുർആൻ അറിയാമോ, ഹദീസ് അറിയാമോ, നിസ്കരിക്കാൻ അറിയാമോ, പെണ്ണേ വൃത്തികേടായാൽ കുളിച്ച് ശുദ്ധിയാവാൻ അറിയാമോ, കുട്ടികളെ വളർത്താൻ അറിയാമോ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അറിയാമോ. അതല്ല ചോദിച്ചത്, ചോദിച്ചതെന്താണ് പെണ്ണേ, നിനക്ക് മൊഹീദ്ദീൻ മാല അറിയാമോ, നഫീസത്ത് മാല അറിയാമോ. അപ്പൊ അന്നും ഇന്നും തന്നുപോയി ചോദിച്ചപ്പോ എല്ലാതേത് കാലത്തും മാലയുടെ മൂല്യം തന്നെയാണ് നോക്കുന്നത്. ഇന്ന് അധികം ആളുകളും സ്വർണമാലയുടെ മൂല്യമാണ് നോക്കുന്നതെങ്കിൽ അന്ന് വേറെ ചില മാലകളുടെ മൂല്യമാണ് പരിശോധിക്കപ്പെട്ടത്. അന്ന് വേറെ ചില മാലകളുണ്ടോ എന്നതാണ് വിവാഹം വേണോ വേണ്ടേ എന്നതിന് മാനദണ്ഡമാക്കിയത് പോലും. അതത്രേ മുഹയിദ്ദീൻ മാല, റിഫാഇ മാല, നഫീസത്ത് മാല. ഇനിയോ അങ്ങനെയൊക്കെ വളരെ സമൂഹത്തിൽ സ്വാധീനമുണ്ടായിട്ട് ഇപ്പോഴും എഴുതിവിടുന്നതെന്താണ്? ആരുടെയെങ്കിലും മനസ്സുകളിൽ നിന്ന് ആ കാലത്തെ ചിന്ത പോയിട്ടുണ്ടെങ്കിൽ അവരെ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാതെ നമുക്ക് വിശ്രമമില്ല എന്ന് അവകാശപ്പെടുന്ന മുസ്ലിയാന്മാരാണ് ഈ സമൂഹത്തിനിവിടെ ഈമാനികാവേശം വിതറാൻ നടക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അങ്ങനത്തെ മാല അതൊന്ന് പാടിക്കിട്ടിയാ മതി സ്വർഗത്തിലങ്ങ് കയറിപ്പോകാൻ. പൊളിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നയൻ കൊടുക്കുമേ. മൊളിയൊന്നും കളയരുത്, അതിലേതെങ്കിലും ഒരു വരി വിശ്വസിച്ചുകൂടാ, ഒരു ഹെറഫ് വിട്ടുകൂടാ. കാരണം എന്താ? ഖുർആനിന്റെ തനിപ്പകർപ്പാണ് മാല. ഖുർആൻ ഓതുമ്പോ ചില അക്ഷരങ്ങൾ എനിക്ക് പറ്റൂല എന്ന് പറയാൻ പറ്റോ? ഹദീസ് വായിക്കുമ്പോ ചിലത് ഞാൻ സ്വീകരിക്കൂല എന്ന് പറയാൻ പറ്റോ? അതുപോലെ ആദരവോടുകൂടി, അതിനേക്കാൾ ആദരവോടുകൂടി എന്ത് ചെയ്യണം? ഒരു പിഴയും കൂടാതെ, ഒരു പിളവൊന്നും കൂടാതെ അതങ്ങ് പടിയാൽ മണിമാടം സ്വർഗത്തിൽ നയൻ കൊടുക്കുമേ. സ്വർഗത്തിലതാ മണിമാടം അല്ലാഹു തയ്യാറാക്കുന്നു. പോരെ, ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കുകയാണ്. ഇത്രയൊക്കെ മഹത്വങ്ങൾ പറഞ്ഞിട്ട് ഇനി മുസ്ലിയാക്കന്മാര് ജനങ്ങളോട് എഴുതിവിടുകയാണ്, അതിനാൽ മാലപ്പാട്ടുകൾ, അതിനാൽ മാലപ്പാട്ടുകൾ തിരിച്ചു വരണം. എവിടുന്നെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരണം. ഇവരവകാശപ്പെടുകയാണ് സുന്നി വോയിസിൽ നിന്നാണ് വായിക്കുന്നത്, ഏതെങ്കിലും അവർ അംഗീകരിക്കാത്തരത്തിനെന്നല്ല. അവരീ ജനങ്ങളെ ഈ ആധുനിക കാലഘട്ടത്തിലും എത്രത്തോളം ഇതിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു. എന്റെ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് വളരെ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തട്ടെ, ഒരു സമൂഹം ഇതാ ഖുർആനിന്റെ നേരെ, ഹദീസുകളുടെ നേരെ തനിപ്പകർപ്പെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇസ്ലാമിലില്ലാത്ത ആശയങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി
സർവ ഊർജവും സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ അവരുടെ പണക്കൊഴുപ്പിലൂടെ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ ദീന് പ്രബോധനം ചെയ്യുന്ന പടച്ചതമ്പുരാനെ ഭയപ്പെടുന്ന ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഇവയെ ചെറുത്തു തോൽപ്പിക്കണം, പ്രമാണബദ്ധമായി നേരിടണം, ഇത് ഈ സമൂഹത്തിൽ നിന്ന് പിഴുതെറിയണം. നോക്കൂ, നിങ്ങൾ അവരുടെ അവകാശം നോക്കൂ. അതിനാൽ മാലപ്പാട്ടുകൾ തിരിച്ചു വരണം, ഓരോന്നും പാടിപ്പറയുന്ന സീഡികൾ പ്രസിദ്ധീകരിക്കണം. കണ്ടോ അവരാവശ്യപ്പെട്ടത്, ഓരോന്നും പാടിപ്പറയുന്ന സീഡികൾ പ്രത്യേകമായിട്ട് പ്രസിദ്ധീകരിക്കണം. പണ്ടത്തെ ആ മാലപ്പാട്ട് പോരാ, ആധുനിക ശൈലിയിൽ ഇങ്ങനെ ഇറക്കണമെന്നാണ്. അങ്ങനെ സിനിമാ പിന്നണി ഗായികമാരിപ്പോ മൊഹീദ്ദീൻ മാല പാടിയിട്ടുണ്ട്, അതുപോലെ തന്നെ പലരും പാടുന്നു, ഗായികമാര് പാടുന്നു, ഗായകന്മാര് പാടുന്നു, വ്യത്യസ്തങ്ങളായ ഇശലുകളിൽ ട്യൂണുകളിൽ സംഗീതത്തിന്റെ മേമ്പടിയോടുകൂടി വാദ്യോപകരണങ്ങളുടെ താളമേളങ്ങളുടെ ഉപകരണങ്ങളോടുകൂടി വേറെ ചിലയിൽ ദപ്പടിച്ചുകൊണ്ടുമൊക്കെ അങ്ങനെ യഥാ മാലപ്പാട്ടുകൾ ഈ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നു. പുത്തൻ ശീലുകളിൽ പുതിയ പുതിയ സീഡികൾ ഇറക്കുന്നു, ഈ സമുദായത്തെ ദുഷിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ സന്ദേശം ഈ മാലകളിലല്ല മൗലിദുകളിലല്ല ഉള്ളത്, മറിച്ച് അല്ലാഹുവിന്റെ കിതാബ് വഖൈറുൽ കലാമി കലാമുല്ലാ, അല്ലാന്റെ കലാമാണ് ഏറ്റവും ഉത്തമമായ കലാം. അതുപോലെ തന്നെ ഏറ്റവും ഉത്തമമായ ചര്യ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാണ്. ആ പാതയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനുള്ള ഏറ്റവും കഠിനമായ ശ്രമം അതാണ് സലഫി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഖണ്ഡനങ്ങൾ നടക്കുന്നത്, അതിനാണ് സെമിനാറുകൾ നടത്തുന്നത്, അതിനാണ് സിംബോസിയങ്ങൾ നടത്തുന്നത്, അതിനാണ് വാദപ്രതിവാദങ്ങൾ നടത്തുന്നത്, അതിനാണ് പത്രങ്ങൾ നടത്തുന്നത്. അങ്ങനെ അങ്ങനെ ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ച ഇസ്ലാമിന്റെ ലളിത സുന്ദരമായ ആശയം സർവസൃഷ്ടികളോടും പറയട്ടെ, സൃഷ്ടാവിനെയല്ലാതെ ആരാധിച്ചുകൂടാ, സൃഷ്ടാവിനല്ലാതെ ആ വിലക്കുള്ള ഒരു കാര്യങ്ങളും അർപ്പിച്ചുകൂടാ എന്ന് ജനങ്ങളോട് പറയാൻ മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ ആരാ ഇവിടെയുള്ളത്? ഈ നിലക്ക് മൊഹീദ്ദീൻമാരൊക്കെ പോരിശ പറയുമ്പോ ഇനിയതാ മൊഹീദ്ദീൻ ശൈഖിനെ തന്നെയതാ അമിതമായി പുകഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് പരിചയപ്പെടുത്തുന്ന മറ്റൊരു കൃതിയാണ്. അത് അറബി മലയാളത്തിലല്ല, അറബിയിലാണ്, അതിന് ഖുതുബിയത്ത് എന്നാണ് പേര്. അത് പാരായണം ചെയ്യുന്നത് എവിടെയാണ്? അതിന്റെ അവകാശവാദം നോക്കൂ നിങ്ങൾ. നമ്മുടെ പള്ളികളിലും വീടുകളിലുമൊക്കെ സർവവ്യാപകമായി ചൊല്ലിവരാറുള്ള ഒന്നാണല്ലോ ഖുതുബിയത്ത് ബൈത്ത്. ശ്രേഷ്ഠവും മഹത്വവും നിറഞ്ഞ പ്രസ്തുത കാവ്യം, ഉദ്ദേശ സഫലീകരണം, രോഗശമനം മുതലായ ആവശ്യങ്ങൾക്കായി ചൊല്ലിവരുന്നു. ഉദ്ദേശപൂർത്തീകരണത്തിന് നമ്മുടെ നാടുകളിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, നോക്കണം നിങ്ങൾ അവകാശവാദം, ഉദ്ദേശപൂർത്തീകരണത്തിന് നമ്മുടെ നാടുകളിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് നടത്തുന്ന കാര്യമാണ് ഖുതുബിയത്ത് ചൊല്ലൽ. മര്യാദകൾ പാലിച്ചുകൊണ്ട് ബഹുമതിയോടെ ഇത് ചൊല്ലുന്നവർക്ക് ഉദ്ദേശം എളുപ്പത്തിൽ പൂർത്തിയായി കിട്ടാറുണ്ട്. അത്തരം അനുഭവങ്ങൾ ധാരാളമത്രേ. അങ്ങനെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ശൈഖവറുകളെ ഉയർത്തിക്കൊണ്ട് വദ്ദിനെ ഉയർത്തിയതുപോലെ, സുവാഴിനെ ഉയർത്തിയതുപോലെ, പല മഹത്തുക്കളെയും ഉയർത്തിയതുപോലെ, അതാ ശൈഖ് ജീലാനിയെയും അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷുദ്രകൃതികൾ ഇതിന്റെ മഹത്വം പറഞ്ഞതെന്താണ്? സുന്നത്ത് ജമാഅത്തുകാർ ചെയ്യുന്ന പോലും, വീടുകളിൽ ചെയ്യുന്ന പോലും, പള്ളികളിൽ ചെയ്യുന്ന പോലും, അത് ബഹുമാനത്തോടെ അദബോടെ ചൊല്ലണം പോലും. ഇനി എങ്ങനെയാ അദബ്? അതിന്റെ അദബ് കേട്ടോളൂ നിങ്ങൾ. അത് ചൊല്ലേണ്ട അദബ് കേട്ടാൽ ഇനി ഇത്ര വലിയ ഒരു ഇബാദത്ത് വേറെയുണ്ടോ എന്ന് തോന്നുന്ന നിലക്കാണ്. എന്താണ് അദബ്? അദബ് എന്താണ്? എന്ന് തുടങ്ങുന്ന ബൈത്ത് മുഹിദ്ദീനി വരെ എല്ലാവരും ഒന്നിച്ച് മൂന്ന് തവണ ചൊല്ലണം. ശേഷമുള്ള ബൈത്തും കഴിഞ്ഞ് വിളക്ക് കെടുത്തി എല്ലാവരും ഒന്നിച്ച് ആയിരം തവണ ഔസുൽ അഅലമിന്റെ നാമം ഉച്ചത്തിൽ വിളിക്കുക. നല്ല നിയത്തോടുകൂടി ഉറക്കം, തൂങ്ങൽ, കളിതമാശകൾ മുതലായവ ഉപേക്ഷിച്ച് ദേഹവും വസ്ത്രവും ശുദ്ധിയുള്ളതായിരിക്കെ ഉദുവോടുകൂടി ഖിബ്ലക്ക് മുന്നിട്ട് മനസ്സാന്നിധ്യത്തോടെയും താഴ്മയോടുകൂടിയും വിളിക്കുക. മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്നാണ് വിളിക്കേണ്ടത്. എന്തൊക്കെ ഇവിടെ പറഞ്ഞത്? ഉദു വേണം, ഖിബ്ലക്ക് മുന്നിടണം, ശരീരം ശുദ്ധി വേണം, സ്ഥലം ശുദ്ധി വേണം, മനസ്സാന്നിധ്യം വേണം, താഴ്മയോടെ ഇബാദത്തിന്. എന്താ പറയാറുള്ളത്? അഖ്സാഹായത്തിൽ ഖുദൂഇ വതദല്ലുലി, വിനയത്തിന്റെയും താഴ്മയുടെയും അങ്ങേറ്റം. ഇനി ഇതിൽ പരമെന്താ വേണ്ടത്? ആ നിലക്ക് വുദു ചെയ്ത് ബക്രിയോടുകൂടി ഖിബ്ലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അതാ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ശരീരവും സ്ഥലവും വൃത്തിയുള്ളതാവണം, കളിതമാശ ഒഴിവാക്കണം, ഉറക്കം ഒഴിവാക്കണം, താഴ്മയോടെ ചെയ്യണേ. ഇങ്ങനെ നിസ്കാരത്തിലും മറ്റ് ഇബാദത്തുകളിലും നാം കാണിക്കുന്ന മര്യാദകളെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാളപ്പുറമുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് ഇത് ചൊല്ലേണ്ടത് എന്നുകൂടി പറയുന്നു. ഇങ്ങനെയൊക്കെ മര്യാദ പാലിച്ചിട്ട് എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് പറയേണ്ടത്? നിങ്ങൾ നോക്കൂ, അതാ സൃഷ്ടിയായ മുഹിയുദ്ദീൻ ശൈഖിനോട്, അതാ സ്രഷ്ടാവിനോട് പറയേണ്ട രൂപത്തിൽ പറയുന്നു. നിങ്ങൾ നോക്കൂ, മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നത്, മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് സങ്കടം പറയാൻ ആവശ്യപ്പെടുകയാണ്. ഇതാക്കാനലൊക്കെ മുഹിമ്മുൻ അയ്യുഹ ത്വാലിബു സാദിഖുർ റാഗിബ്, ഓ മനുഷ്യ, നിനക്ക് വല്ല സങ്കടകരമായ വളരെ പ്രയാസകരമായ അതല്ലെങ്കിൽ പ്രാധാന്യമർഹിക്കുന്ന വക്കാനദാലിക്കൽ മുഹിമ്മു ദുന്യവി എന്ന ഊഹറവിയ, ദുന്യാവിന്റെയോ ആഖിറത്തിന്റെയോ നിനക്ക് ഏത് കാര്യം ചോദിക്കാനുണ്ടെങ്കിലും ഫൻഹബ്, നീ എഴുന്നേൽക്കണേ. ഫീ ലൈലത്തി സലാസായി ഖബ്ലൽ ഫജ്രി, ചൊവ്വാഴ്ച രാവിൽ ഫജ്റിന്റെ മുമ്പ് നീ എഴുന്നേൽക്കണം. മുസ്ലിമിനോട് പറയാണ്, ഇമാനികാവേശം ഉണ്ടാക്കുന്ന കൃതിയിൽ പറയാണ്, ഖുർആൻ സുന്നത്തിന്റെ പനിപ്പകർപ്പിൽ പറയാണ്. എന്താ പറയുന്നത്? നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടെങ്കിൽ, സർവ്വ മനുഷ്യന്മാരോടും പറയുന്നു, നിനക്ക് വല്ല ആഗ്രഹവും നേടാനുണ്ടെങ്കിൽ അത് ദുന്യാവിന്റെ ആഗ്രഹമാകട്ടെ, അഹ്റത്തിന്റെ ആഗ്രഹമാവട്ടെ, ദുന്യാവിന്റെ ആഗ്രഹം പലതാണ്, അഹ്റത്തിന്റെ ആഗ്രഹവും പലതാണ്, എന്ത് തന്നെ നിനക്ക് ചോദിക്കാനുണ്ടെങ്കിലും നീ ചൊവ്വാഴ്ച രാത്രി എഴുന്നേറ്റ്, അതും ഫജറിന്റെ മുമ്പ് എഴുന്നേറ്റിട്ട് വാസ്ബിഹിൽ വുദൂ, വുദൂ എടുത്തിട്ട് വസല്ലി എന്ന പേരിൽ അല്ലാഹുവിന് വേണ്ടി രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അതിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയും കാഫിറൂന, ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂന എന്ന സൂറത്ത് 11 തവണ ഓതിയിട്ട് രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് സൂറത്ത് 11 തവണയും ഓതിയിട്ട് സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ഒരു 11 തവണ ഇഖ്ലാസ് സൂറത്ത് ഓതിയിട്ട് നീ എന്ത് ചെയ്യണം? അതാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ നീ ഓർക്കണം, 11 തവണ നീ ആ പേര് പറയണം. എങ്ങനെ പറയണം? യാ സയ്യിദി അബ്ദൽ ഖാദിർ മുഹിയുദ്ദീൻ എന്ന് 11 തവണ നീ വിളിക്കണം. എന്തൊക്കെ പണിയുണ്ട്? ചൊവ്വാഴ്ച രാവിലെ അതാ ഫജറിന്റെ മുമ്പ് എഴുന്നേൽക്കണം, ഉദൂ ചെയ്യണം, രണ്ട് റക്അത്ത് നിസ്കരിക്കണം, എന്നിട്ട് ഇങ്ങനെ ഇതിൽ പറഞ്ഞ നിയമങ്ങളൊക്കെ ചെയ്തിട്ട് ശൈഖ് ജീലാനിയെ വിളിച്ചിട്ട് പിന്നെ നീ എന്ത് ചെയ്യണം? വിളിച്ചാലും പോരാ, നീ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ അതാ കിഴക്ക് ഭാഗത്തേക്ക് ഒരു 11 നീ നടക്കണം. ഒരു 11 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് നിൽക്കുന്നിടത്ത് നിന്ന് എണ്ണിയിട്ട് 1, 2, 3 അങ്ങനെ എണ്ണി എണ്ണി 11 നീ അതാ
കിഴക്ക് ഭാഗത്തേക്ക് നടക്കണം, എന്നിട്ട് നടക്കുമ്പോഴും വെറുതെ നടക്കരുത് കേട്ടോ. വത്തഖൂലു ഫീ കുല്ലി ഖുത്വാ, ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഓരോ കാലടി വെക്കുമ്പോഴും നീ പറഞ്ഞുകൊണ്ടിരിക്കണം, യാ ഷൈഖ് അബ്ദുൽ ഖാദിർ യാ ജീലാനി എന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കണം. സുമ്മ തകറർ, പിന്നെ നീ ഇങ്ങനെ ആവർത്തിച്ച് പറയണം. അൽ ബൈതൈനി, രണ്ട് വരി പദ്യം പഠിപ്പിക്കുന്നു, ആ പദ്യം നീ ആവർത്തിക്കണം. സലാസ മറാത്ത്, മൂന്ന് തവണ നീ ആവർത്തിക്കണം. അയുദിരികുനി വൈമുൻ വഅന്ത ദഖീറതി വഉലുലമു ഫിദ്ദുനിയാ വഅന്ത നസീരി വഅറുന്നല റാഹിൽ ഹിമാ വഹുവ ഫിൽ ഹിമാ ഇദാ വഅ ഫിൽ ബൈദ ഇഖാലു ബഈരി. മൂന്ന് തവണ നീ ബൈത്തെന്ന് ചൊല്ലണം. അങ്ങന്റെ സഹായിയ ഉണ്ടാവുമ്പോ എനിക്കെന്ത് പേടിക്കാനാ, ഞാനെങ്ങനെ ആക്രമിക്കപ്പെടാനാ എന്നൊക്കെ പറയുന്ന കാവ്യമാണത്. അതങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യണം? സുമ്മത്ത പോലു, പിന്നെ നീ പറയണം. യാ സയ്യിദി അബ്ദുൽ ഖാദിർ യാ ജീലാനി അദിരികിനി വതദാറകിനി, ഓ നേതാവേ, ഓ ജീലാനി അവർകളെ, എന്നെ സഹായിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് നീ അങ്ങ് പറയണം. എന്നിട്ട് പിന്നെ നിന്റെ ആവശ്യങ്ങൾ നീ അതാ പിന്നെ പറയുന്നു അല്ലാഹുവിന്റെ അടുക്കെന്ന് ചോദിക്കണം. ഈ ഷെയ്ഖിന്റെ വാസിത്ത മുഖേന എന്നൊക്കെ പിന്നെ ശേഷവും പറയുന്നു. ദീർഘനേരം ഷെയ്ഖിനോട് തന്നെ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ഇടയിൽ പറയാണ്, അതാ പിന്നെ നീ അല്ലാഹുവിനോടും ചോദിച്ചേക്ക്. അപ്പൊ നേരിട്ട് ഇങ്ങനെ വിളിച്ചു ചോദിപ്പിക്കുന്ന അതിനു വേണ്ട മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തെ അതാ ഇസ്ലാം പഠിപ്പിച്ച ആശയത്തിലാണോ ഇവര് നേരത്തെ എന്താ അവകാശപ്പെട്ടത്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തുകാരി ചെയ്യുന്ന പണിയാണിത് എന്ന് ചോദിക്കട്ടെ വിനയപൂർവം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നാട്ടുനടപ്പിലെ ഭൂരിപക്ഷം എന്നാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലെ ഏതെങ്കിലും വിഭാഗം ആളുകൾ എന്നാണോ? ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തന്നെ സുന്നത്ത് ജമാഅത്തിന് എന്താണ് നിർവചനം പറഞ്ഞത്? അസ്സുന്നത്തു മാസന്നഹു റസൂലുള്ളാഹി, സുന്നത്ത് എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പദത്തിൽ അസ്സുന്ന എന്നുണ്ടല്ലോ, അൽ ജമാഅ എന്നുണ്ടല്ലോ, അതിന്റെ തുടക്കത്തിലല്ലേ അഹ്ലു വന്നത്? അപ്പൊ സുന്നത്തിന്റെ ആളുകൾ, അൽ ജമാഅത്തിന്റെ ആളുകൾ ഇവരല്ലേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്? എങ്കിൽ ആരാണ് ആ സുന്ന? അല്ലാഹുവിന്റെ റസൂലാണ്, അവിടുന്ന് പഠിപ്പിച്ച ശരിയകളാണ്. വൽ ജമാഅത്തു, പിന്നെ അൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആരാണ്? സംഘം എന്ന് പറഞ്ഞാൽ ഏത് സംഘമാണ്? അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് കേട്ട് പഠിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള, റസൂലുള്ളാഹിനെ കൺകുളിർക്ക കാണാൻ അവസരം കിട്ടിയിട്ടുള്ള, അവിടുത്തെ തിരുമൊഴികളെ കഥകൾ കൊണ്ട് ഏറ്റെടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ള, എന്ത് വിഷയത്തിൽ സംശയം വന്നാലും അള്ളാന്റെ റസൂലിനോട് പോയിട്ട് സംശയം ചോദിച്ചിട്ട് ആ സ്പോട്ടിൽ നിന്ന് തന്നെ ഇസ്ലാം ഗ്രഹിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള നല്ലവരായ നേതാക്കന്മാർ, അള്ളാ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടവർക്ക് റളിയല്ലാഹു അൻഹും, അള്ളാ അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരെ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടവരാണ്. ആ നിലക്കുള്ള സ്വഹാബാ കിറാം, ആ സ്വഹാബത്തുമാണ് അൽ ജമാഅത്ത്. അപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും ആ റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിന്റെയും അവരാണ് സുന്നത്ത് ജമാഅത്ത്. അവരെ പിൻപറ്റിയ ആളുകളാണ് അഹ്ല്, അതാണ് അഹ്ല് സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. ഇവരവകാശപ്പെടുന്നു സുന്നത്ത് ജമാഅത്തുകാര് പള്ളികളിൽ ഇത് ചൊല്ലുന്നു, വീടുകളിൽ ചൊല്ലുന്നു. ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂൽ എവിടെയാണ് ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചത്? മുസ്ലിമേ, നിനക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനി ചൊവ്വാഴ്ച വേണ്ട, വ്യാഴാഴ്ച എഴുന്നേറ്റിട്ട്
അല്ലെങ്കിൽ വെള്ളിയാഴ്ച എഴുന്നേറ്റിട്ട് കിഴക്ക് ഭാഗത്തേക്ക് അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു മഹാനായ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ ജീവിച്ചിട്ടുള്ള ആ രാജ്യത്തിലേക്ക് അങ്ങോട്ട് നടന്നെടുക്കുന്ന ഒരു പ്രതീകം എന്ന നിലക്ക് നിങ്ങൾ കാലടി വെച്ചിട്ട് അവരെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, അവരോട് സങ്കടം പറഞ്ഞോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പഠിപ്പിച്ചു? അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തി എന്തെങ്കിലും ചെയ്തോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷമോ ഏതെങ്കിലും ഒരു സഹാബി അവർക്കൊരാവശ്യം ദുന്യവിയായോ ഉഹറവിയായോ നേടണമെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ചയോ ഏതെങ്കിലും രാത്രികളിലോ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനയുടെ ഭാഗത്തേക്ക് ഒരു 11 അടി നടന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പെങ്കിലും നടന്നിട്ട് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് അദിരികിനി വതദാറകിനി ഏതെങ്കിലും ഒരു സഹാബി ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ച ഒരു സംഭവമുണ്ടോ? ഇല്ലാത്തതല്ലേ നിങ്ങൾ അവകാശപ്പെടുന്നത്? പിന്നെ നിങ്ങളും സുന്നത്ത് ജമാഅത്തും തമ്മിൽ എന്താ ബന്ധമുള്ളത്? നിങ്ങൾക്ക് പേര് പറയാൻ എന്താ അവകാശമുള്ളത്? അഹ്ലു സുന്ന എന്ന് പറയുന്നു, അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നു. ജീവിതത്തിൽ അത് കാണുന്നേയില്ലല്ലോ, ഈ ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇനി നിങ്ങൾ നോക്കൂ, മുഹയുദ്ദീൻ ശൈഖിനെ മാത്രമാണോ ഇവരിങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ചത്? നിങ്ങൾ നോക്കൂ മുസ്ലിമേ, ഏതൊരു കാലഘട്ടത്തിലുള്ള ആളുകളോട് ചോദിച്ചാലും അറേബ്യൻ മുശ്രിക്കുകൾ വരെ അവരോട് ചോദിച്ചു, ഒമൈ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? ജനങ്ങളെ, ലോകത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന നിയന്താവാരാണ്? അവരൊക്കെയും മറുപടി പറഞ്ഞത് അല്ലാഹു തന്നെ എന്ന് കൃത്യമായി മറുപടി പറഞ്ഞവരാണ്. പല അന്ധവിശ്വാസങ്ങളും അവർക്കുണ്ടായി, പല തെറ്റായ കുഫറുകളും അവരിലുണ്ടായി, പല ശിർക്കുകളും അവരിലുണ്ടായി. പക്ഷേ ലോകം നിയന്ത്രിക്കുന്നത് അല്ലയാണെന്നതിൽ അവർ തർക്കിച്ചില്ല, ഖാലിഖ് അല്ലയാണെന്നതിൽ തർക്കിച്ചില്ല, റാസിഖ് അല്ലയാണെന്നതിൽ തർക്കിച്ചില്ല. ആ നിലക്കൊക്കെ അവരും അംഗീകരിച്ചവരാണ്. അത്തരം ആ പ്രമാണങ്ങളിലേക്ക് ഞാൻ പോവുകയല്ല, പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ വിഭാഗം ആളുകൾ എവിടെ എത്തിപ്പോയി? ഈ പ്രസ്ഥാനത്തിന്റെ ബാധ്യത കൂടിക്കൊണ്ടുവരുന്നു. ആര് എതിർത്താലും, ആര് പരിഹസിച്ചാലും, ആര് കൈവടിഞ്ഞാലും, ഒരു അധികാരികളുടെയും പിന്തുണയില്ലെങ്കിലും ഇതാ ജനസമക്ഷം ഈ കാര്യം പിന്നെയും പിന്നെയും ആവർത്തിച്ചു പറയാൻ സാധുവായ എന്നെ പോലെയുള്ള ആളുകൾക്ക്, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർക്കും ഇവർക്കൊക്കെ പ്രചോദകമാകുന്നത് ഇതാ ഈ സമൂഹത്തെ ഈ ആളുകൾ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ലോകം നിയന്ത്രിക്കാൻ അല്ല ചിലരെ ഏൽപ്പിച്ചുപോയി. അതുകൊണ്ട് അവരോട് കാര്യം പറയണേ, അവരെ വിളിച്ച് സങ്കടം പറയണേ, അവിടേക്ക് ഈ സമൂഹത്തെ കൊണ്ടുചെന്നെത്തിച്ചു. വെറുതെ പറയുകയല്ല, ഇവര് പറയുന്നത് എന്താണ്? ഇവര് പറയുന്നത് ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയാത്ത ചില പുരുഷന്മാരുണ്ട് പോലും, നമുക്ക് കാണാൻ കഴിയാത്ത ചില പുരുഷന്മാരുണ്ട് പോലും. നിങ്ങൾ നോക്കൂ, ഈ ലേഖനത്തിന്റെ പേര് തന്നെ അദൃശ്യ പുരുഷന്മാരെന്നാണ്. കാണാൻ കഴിയാത്ത ചില പുരുഷന്മാര്, എന്നിട്ട് ഇതിൽ തന്നെ ഇവരവകാശപ്പെടുന്നു റിജാലുൽ ഗൈബ് എന്നാണ് അതിന് അറബിയിൽ പറയുന്നത്. ആ റിജാല് എന്ന് പറയുമ്പോ ഈ ലേഖനത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇവരിൽ സ്ത്രീകൾ ഉൾപ്പെടുമെങ്കിലും ആലങ്കാരികമായിട്ടാണ് അദൃശ്യ പുരുഷന്മാരെന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്ത്രീകൾ പുരുഷന്മാര് മാത്രമാണെന്ന് വിചാരിക്കരുത്. അദൃശ്യ പുരുഷന്മാരെന്നാണ് പറയുന്നതെങ്കിലും അദൃശ്യ സ്ത്രീകളും അദൃശ്യ ബീവിമാരും ഉണ്ട്, സർവരും ഉണ്ട്. അവരാരൊക്കെയാണ്? ഒന്നോ രണ്ടോ മൂന്നോ പത്തോ ഒന്നല്ല, ഒരു 424 മെമ്പർമാരുടെ പാർലമെന്റാണ് ഈ ലോകം ഭരിക്കുന്നത് പോലും. സുബ്ഹാനല്ലാഹ്, അല്ല പഠിപ്പിച്ചതെന്ന ഇസ്ലാമിൽ ഇങ്ങനെ ഒരു പാർലമെന്റ് ഇല്ലല്ലോ, ഇങ്ങനെ ഒരു മന്ത്രിസഭ ഇല്ലല്ലോ, ഇങ്ങനെ ഒരു ക്യാബിനറ്റ് ഇല്ലല്ലോ. ചിന്തിച്ചു നോക്കൂ, ഞാനൊന്ന് വിശദീകരിച്ചു തരാം. ഇവര് പറയുന്നത് എന്താണ്? സർവശക്തനായ അല്ലാഹു
അതാ സർവസക്തനായ സൃഷ്ടാവ് അവന്റെ പ്രപഞ്ചത്തിൽ ഭരണം നടത്തുവാനുള്ള അധികാരം മേൽ സൂചിപ്പിച്ച ഈ ഭാഗങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് ആ മേൽ സൂചിപ്പിച്ച ഈ ഭാഗമെന്ന് കേട്ടോളൂ. ഒരു കുത്തുബ്, ശരിക്കും മനസ്സിലാക്കിക്കോ, ഒരു കുത്തുബ് ലോകത്തിനതാ, അത് പ്രധാനമന്ത്രിയുടെ സ്ഥാനമുള്ള ഒരു കുത്തുബ്. ആ കുത്തുബിന്റെ കീഴിൽ നാല് ഔത്താദുമാർ, ഏഴ് അഹിയാറുമാർ, അവർക്ക് കീഴിൽ 40 അബ്ദാലുകൾ, അവർക്ക് കീഴിൽ 70 നുജബാവുകൾ, അവർക്ക് കീഴിൽ 300 നുഖബാവുകൾ. 300 നുഖബാവുകളും 70 നുജബാവുകളും 40 അബ്ദാലുകളും 7 അഹിയാറുകളും 4 ഔത്താദുകളും ഒരു കുത്തുബും അവരുടെയൊക്കെ പൊതുനേതാവ് ഖിദ്ർ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ 424 മെമ്പർമാരടങ്ങുന്ന ഒരു ക്യാബിനറ്റ്, ഒരു മന്ത്രിസഭ ലോകഭരണം കൈയാളുന്നു. അള്ളാഹ്ക്ക് പണിയില്ല. അള്ളാഹ് ഇവരെ ഏൽപ്പിച്ചു, ഒക്കെ ഇവരെ ഏൽപ്പിച്ചു. അള്ളാഹ് കൊടുത്ത കഴിവല്ലേ ഇതല്ലേ അബൂജഹിലും പറഞ്ഞത്, ലബ്ബൈകലാ ശരീകലക ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക. അള്ളാഹ് നിനക്കൊരു പങ്കാളിയും ഇല്ല കേട്ടോ, ഇല്ലാ ശരീകൻ ഒരു പങ്കാളിയൊഴികെ, തംലികുഹു ആ പങ്കാളിയെ ഉടമപ്പെടുത്തിയിരിക്കുന്നത് നീയാണ്, വമാ മലക ആ പങ്കാളിക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പങ്കാളി വല്ലതും ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതും നിന്റെതാണ്. അള്ളാഹ് കൊടുത്ത കഴിവ് തന്നെയാണ് അവരും പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഇവരാണത്രേ ലോകഭരണം കൈയാളുന്നത്. ഇനി കേട്ടോളൂ, സർവശക്തനായ സൃഷ്ടാവ് അവന്റെ പ്രപഞ്ചത്തിൽ ഭരണം നടത്തുവാനുള്ള അധികാരം ഈ വിഭാഗങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. അഥവാ അള്ളാഹു അവന്റെ ഭൂമിയിൽ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് അന്ത്യപ്രവാചകന് വഹ്യു നൽകുന്നു. അവിടുന്ന് അക്കാര്യത്തെക്കുറിച്ച് ഖിദ്ർ നബി അലൈഹിസ്സലാമിന് അറിവ് നൽകുന്നു. അദ്ദേഹം കുത്തുബിനും, കുത്തുബിൽ നിന്നാണ് റിജാലുൽ ഗൈബിന് നിർദ്ദേശം ലഭിക്കുന്നത്. റിജാലുൽ ഗൈബ് ഭൂമിയിൽ മുഴുവൻ ചുറ്റിത്തിരിയുന്നു. നിക്കുടക്കണ്ട്, റിജാലുൽ ഗൈബ് ഭൂമിയിൽ മുഴുവൻ ചുറ്റിത്തിരിയുന്നു. അവർ ലോകത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവയെക്കുറിച്ച് കുത്തുബിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും. കണ്ടോ ഈ റിജാലുൽ ഗൈബിന്റെ പണി എന്താണ്? 13 ചില്ലാന ആളുകൾ ഇങ്ങനെ നടക്കേണ് ലോകത്തൊട്ടാകണ്ട്. ആലുവയിലുണ്ടോ? ഉണ്ട്. കാരണം ആലുവക്കാർക്കും കിട്ടണ്ടേ സഹായം? എല്ലാവർക്കും കിട്ടണ്ടേ? ലോകം മുഴുവൻ അവർ ചുറ്റി നടന്നിട്ട് ഏതൊക്കെ ആളുകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ മനസ്സിലാക്കുന്നു, പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നു, കുത്തുബിന് റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ട് കിട്ടുകയും അവർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു. ഇനിയോ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ പറയട്ടെ. മക്ക, മദീന, സംസം കിണറിന്റെ പരിസരം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന റിജാലുൽ ഗൈബ് അത്തരം പ്രശ്നങ്ങളിലെല്ലാം അനുയോജ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. ഇതെല്ലാം മേൽ വിവരിച്ചതുപോലെ അള്ളാഹുവിന്റെ സമ്മത പ്രകാരം തന്നെയാകുന്നു. റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മന്ത്രിസഭ കൂടുന്നു. എവിടെ? മക്കയിൽ കൂടുന്നു, മദീനയിൽ കൂടുന്നു, സംസം കിണറിന്റെ പരിസരത്ത് സ്പെഷ്യലായും കൂടുന്നു. എന്നിട്ട് ഓരോരുത്തന്റെ പ്രശ്നങ്ങളും പഠിച്ചിട്ട് അവക്കതാ അനുയോജ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. ഓ മുസ്ലിമേ, ഇപ്പോഴും ചിന്തിച്ചു നോക്കുന്നുണ്ടോ ഇങ്ങനത്തെ വിശ്വാസക്കാരുണ്ടോ ഈ കേരളത്തിലെന്ന്? ചോദിക്കണം നിങ്ങളെ മുസ്ലിയാക്കന്മാരോട്, ചോദിക്കണം നിങ്ങളെ പുരോഹിതന്മാരോട്. ഞങ്ങളാരെയാണ് വിളിച്ചു തേടേണ്ടത്? റിജാലുൽ ഗൈബ് എന്ന് പറയുന്ന ഒരു ടീമുണ്ടോ? അവരാണോ ലോകത്തിന്റെ നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? മുസ്ലിം ചോദിക്കേണ്ടതാണ്, മുസ്ലിം അന്വേഷിക്കേണ്ടതാണ്. എവിടത്തേക്കാണ് നമ്മുടെ പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നത്? ഉമ്മബാപ്പമാരെ കൊണ്ടുപോകുന്നത്? സഹോദരി സഹോദരന്മാരെ ഇവർ കൊണ്ടുപോകുന്നത്? ഇത് ചിന്തിക്കാത്ത ഒരു മുസ്ലിമും ഉണ്ടായിരിക്കരുത്, ഒരു മുസ്ലിമത്വം ഉണ്ടായിരിക്കരുത്. എല്ലാവരുടെയും ബാധ്യതയാണ് ഇത്. തന്റെ റൂഹിനേക്കാൾ വളരെ മൂല്യവത്തായ തന്റെ ഈമാനിന്റെ പ്രശ്നം തന്നെ. അതുകൊണ്ട് പറയുന്നു ഈ സമൂഹം എന്നിട്ടെന്താ പിന്നെ അവസാനം പറയുന്നത്? ഇവരുടെ നേതാവ് ആരാണാ പറയുന്നത്? ഫാത്തിമ ബീവി, കുത്തുബ് അവരാണ്. അവരാണ് കുത്തത്. പിന്നെ അതിന്റെ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് സമയദൈർഘ്യം ഭയന്നുകൊണ്ട്. ഞാൻ ചുരുക്കി പറയട്ടെ, ഇനി എന്തു വേണം? ഇനി എന്താ മുസ്ലിമീങ്ങൾ വേണ്ടത്? ഇവരവകാശപ്പെടുന്നത് എന്താണെന്നോ ഇനി ഇവരിൽ നിന്നാണ് സഹായം ചോദിക്കേണ്ടത്. അതിനെന്ത് വേണം? അതാ കേട്ടോളൂ, മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കണമെന്ന നിയ്യത്തോടെ അതൊന്ന് വിവരിച്ചു തരുന്നു. കണ്ടോ, അള്ളാഹന്റെ സഹായമല്ല ഇവരിൽ നിന്ന് സഹായം കിട്ടാൻ. മുഅ്മിനീങ്ങൾ എന്താ വേണ്ടത്? മുഅ്മിനീങ്ങൾക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന നിലക്ക് അതൊന്ന് വിവരിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ട് അതാ ഈ മുസ്ലിയാക്കന്മാർ എഴുതിവിടുന്നു. എന്താ എഴുതുന്നത്? കുത്തുബിന്റെ നേതൃത്വത്തിൽ റിജാലുൽ ഗൈബ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എല്ലാ ദിവസവും സമ്മേളിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുത്തുബിന്റെ നേതൃത്വത്തിൽ ഈ ടീമതാ സമ്മേളിക്കുകയാണ്. സമ്മേളിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ എന്ന് ഡേറ്റ് അടക്കം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ നേതാക്കന്മാര് എവിടെയൊക്കെ ഏതൊക്കെ ദിവസങ്ങളിൽ അവരുടെ ക്യാബിനറ്റ് കൂടുന്നുണ്ട്, സമ്മേളനം നടക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് അവരതാ പറയുന്നു. മാസം 1 റിജാലുൽ ഗൈബ് ഭൂമിയുടെ ഇന്നദിക്കിലാണെന്നും 2 ഇന്നദിക്കിലാണെന്നും ഇബ്നു അറബി തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അത് മേൽ കാണിച്ചിട്ടുള്ള വൃത്തത്തിൽ നിന്ന് എളുപ്പം മനസ്സിലാക്കാം. ഹിജ്റ വർഷമാണ് ഇതിന് അടിസ്ഥാനം. നോക്കൂ, നിങ്ങൾ ആ വൃത്തം നോക്കിയിട്ട് അതാ ഓരോ കള്ളികളിലും ഓരോ ഡേറ്റ് ഇട്ടിരിക്കുന്നു. ഓരോ ഡേറ്റ് നടുക്ക് റിജാലുൽ ഗൈബ് അവര് കൂടുന്ന ഭാഗം അടുത്ത കോളത്തിൽ വടക്ക് കിഴക്ക് മൂല, കിഴക്ക് തെക്ക് കിഴക്ക് മൂല, തെക്ക് പടിഞ്ഞാറ് മൂല, പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് മൂല, അങ്ങനെ അതാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവര് സമ്മേളനം നടത്തുന്നു. ഓരോ അറബി മാസത്തിലും 1 എവിടെ, 10 എവിടെ, 30 എവിടെ, അതുപോലെ തന്നെ 25 എവിടെ, ഇങ്ങനെ 30 ഡേറ്റിലും അതാ അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, ഞാൻ പറയട്ടെ. അത് നിങ്ങൾ കണ്ടില്ലേ? ഒരു കൃത്യമായ ഒരു വട്ടം നിങ്ങൾ കണ്ടില്ലേ? ഒരു പട്ടിക നിങ്ങൾ കണ്ടില്ലേ? ഡേറ്റും കണ്ടില്ലേ? എന്തിനാ ഇവരിത് പ്രചരിപ്പിക്കുന്നത്? ഇതാ ഇവിടുത്തെ സുന്നികളെന്ന് അവകാശപ്പെടുന്ന ഈ സമസ്ത കുബൂരികളാണ് അവരുടെ മാസികയിൽ അവരുടേതായ രൂപത്തിൽ അവർ തന്നെ പ്രചരിപ്പിച്ചതാണ്. കേട്ടോളൂ, അപ്പോൾ ദുന്യാവുമായോ ആഹിറമായോ ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തിലും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ റിജാലുൽ ഗൈബിന്റെ സഹായം ആഗ്രഹിക്കുന്ന വ്യക്തി താൻ ഉദ്ദേശിക്കുന്ന ദിവസം ഭൂമിയുടെ ഏതു ഭാഗത്താണ് അന്ന് റിജാലുൽ ഗൈബ് സമ്മേളിക്കുന്നത് എന്ന് വൃത്തം നോക്കി മനസ്സിലാക്കി. ആദ്യം വൃത്തത്തിൽ നോക്കണം, എന്നിട്ട് ഇതാ ഇന്നെത്ര ഡേറ്റിൽ നോക്കണം. ഇന്നിപ്പോ സഫർ എത്രയാണ്? 12 എത്രയാണ് സഫർ? 12 അങ്ങനെ ഏതാണ് ദിവസമെങ്കിൽ ആ ദിവസത്തിൽ വൃത്തം നോക്കണം. എന്നിട്ട് എന്തു ചെയ്യണം? വൃത്തത്തിൽക്ക് നോക്കി ഡേറ്റ് കണ്ടുപിടിച്ചാ പോരാ. എന്ത് ചെയ്യണം? ശരീരവും വസ്ത്രവും വൃത്തിയുള്ളവനായി ഉളുവോടുകൂടെ ആദരവോടും ബഹുമാനത്തോടും കൂടി സമ്മേളന ദിക്കിലേക്ക് തിരിഞ്ഞ് നിശ്ചിത സലാമിന്റെ പദങ്ങൾ കൊണ്ട് അവർക്ക് സലാം പറയുകയും താൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ അവരുടെ സഹായം ചോദിക്കുകയും ചെയ്താൽ അവന് സഹായം ലഭിക്കുക തന്നെ ചെയ്യും, സംശയം വേണ്ട. എന്നിട്ട് പറയുന്നു, പഠിപ്പിച്ചു തരികയാണ്, നിനക്കെന്തെങ്കിലും കാര്യം നേടണമെങ്കിൽ അതാ ഇന്നത്തെ ഓരോ ദിവസവും ഡേറ്റ് നോക്കണം. ആ ഡേറ്റ് നോക്കിയിട്ട് ഈ നേതാക്കന്മാരുടെ കോൺഫറൻസ് എവിടെയാണ്, ആരാ ഇവര്, ഇവര് കണ്ടവരാണോ, അദൃശ്യ പുരുഷന്മാരാണ്, പെണ്ണുങ്ങളും ഇല്ലെന്ന് വിചാരിക്കണ്ട എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കോൺഫറൻസ് ആണ്, ലോകത്തെവിടെയാണ് നടക്കുന്നത്, അപേക്ഷ സമർപ്പിക്കണ്ടേ? കാണുന്നവരാണെങ്കിൽ നേരിട്ട് കൊടുക്കാമായിരുന്നു, കാണാത്തവരായി പോയില്ലേ? അതുകൊണ്ട് ഇനി എവിടെയാ കോൺഫറൻസ് സങ്കല്പിക്കണം, ഡേറ്റ് നോക്കിയിട്ട് കാണണം. തെക്ക് മൂലയിലാണോ, പടിഞ്ഞാറാണോ, കിഴക്കാണോ, അതുപോലെ തന്നെ വടക്ക് ഭാഗത്താണോ, അതോ തെക്ക് കിഴക്കേ മൂലയിലാണോ, അതോ വടക്ക് പടിഞ്ഞാറ് മൂലയിലാണോ, ഒക്കെ നിങ്ങൾ വൃത്തം നോക്കി കണ്ടെത്തണം.
എന്നിട്ട് അവരെ വിളിച്ച് എന്താ പറയേണ്ടത്? അസ്സലാമു അലൈക്കും യാ റിജാലൽ ഗൈബ്, അസ്സലാമു അലൈക്കും യാ അയ്യുഹൽ അർവാഹുൽ മുഖദ്ദസ, യാ റുഖബാ, യാ നുഖബാ, യാ നുജബാ, യാ അബ്ദാൽ, യാ ഉതാദ്, യാ ഗൗസ്, യാ ഖുത്ബ്, അഗീസൂനി ബിഗൗസ വൻദുറൂനി ബിനദറ വർഹമൂനി വഹസ്സിൽ മുറാദി വമഖ്സൂദി وقوموا على قضاء حوائجي بحق نبينا محمد صلى الله عليه وسلم سلمكم الله تعالى في الدنيا والآخرة اللهم صل على النبي الخضر ഇതാണ് സലാം ചൊല്ലേണ്ട രൂപം. ഓ ആദർശ പുരുഷന്മാരെ, ഓ വിശുദ്ധാത്മാക്കളെ, റുഖബാവുകളെ, നുഖബാവുകളെ, നുജബാവുകളെ, അബ്ദാലുകളെ, ഔതാദുകളെ, ഔസേ കുത്തുബേ, ശരണം തരണേ, അഭയം തരണേ, സഹായം തരണേ, കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ, കരുണ ചൊരിയണേ, മുറാദ് ഹാസിലാക്കി തരണേ, ഉദ്ദേശം പൂർത്തീകരിച്ചു തരണേ, ആവശ്യം നിർവഹിച്ചു തരാൻ എഴുന്നേറ്റ് നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് അവസാനം പറയും നമ്മുടെ മുത്തുനബിയുടെ ഹക്ക് വർക്കത്ത് കൊണ്ട്. പിന്നെ പറയും അവർ നിങ്ങൾക്ക് ദുന്യാവുലാഹിറത്തിലൊക്കെ സലാമത്ത് തരട്ടെ, ചെറുനബിന്റെ പേരിലും അള്ളാഹു ഗുണം ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരെ വിളിച്ച് തേടിയാൽ സഹായം ലഭിക്കുക തന്നെ ചെയ്യും, സംശയം വേണ്ട. നിങ്ങൾ നോക്കൂ, ഇസ്ലാമാണോ, ഇസ്ലാമിന്റെ പരിപാടിയാണോ, അതോ കുഫിരിയത്തല്ലേ, കഫറിന്റെ പരിപാടിയല്ലേ? ചിന്തിക്കോ മുസ്ലിമേ. അള്ളാഹനെ പേടിയുള്ള സർവ സഹോദരീ സഹോദരങ്ങളോടും കക്ഷിഭേദമില്ലാതെ പറയുകയാണ്, സുന്നത്ത് ജമാഅത്തുകാരെന്നല്ലേ അവകാശപ്പെടുന്നത്? മുത്തു മുസ്തഫ പഠിപ്പിച്ചോ ഇങ്ങനെ ഒരു 424 അംഗങ്ങളാണ് ലോകം ഭരിക്കുന്നതെന്ന്? സഹാബിമാർക്ക് പരിചയമുണ്ടോ? അവരൊക്കെ ആവശ്യം വന്നപ്പോ എന്താ ചെയ്തത്? അവരൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്താ ചെയ്തത്? എല്ലാവരും അള്ളാഹനോടല്ലേ ചോദിച്ചത്. ഇവരിതാ ഈ സമൂഹത്തോട് ചോദിക്കാനാണ് പറയുന്നത്. മാത്രമല്ല, ഇനി അവസാനം വരും, ഭീഷണിയും കേട്ടോളൂ, മുകളിൽ വിവരിച്ച കാര്യങ്ങളിൽ വിശ്വസിക്കലും അതിനെ തള്ളിക്കളയാതിരിക്കലും വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ വെറുതെയാണെന്ന് വിചാരിക്കണ്ട എന്ന് അവസാനം പറയുന്നു. ഈമാനിന്റെ ഭാഗമാണ്. ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണെന്ത്? മേൽ പറഞ്ഞതൊക്കെ വിശ്വസിച്ചോളണം, അതിൽ പറഞ്ഞതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞു പോകരുത്, തള്ളിക്കളയാതെ അതൊക്കെയും വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്, അഥവാ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് അവസാനം പറയുന്നു, മനുഷ്യൻ അവനറിയാത്തതിന്റെ ശത്രുവാകുന്നു. ആരെങ്കിലും തന്റെ അജ്ഞത മൂലമോ അഹങ്കാരം മൂലമോ ഇത്തരം കാര്യങ്ങളെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുകയാണെങ്കിൽ അവനുള്ള പ്രതിഫലം ദുർമരണവും പരലോകത്ത് വമ്പിച്ച നഷ്ടവുമാകുന്നു. അല്ലാഹുവിൽ അഭയം. നോക്കൂ, നിങ്ങൾ ഇതൊക്കെ ആരെങ്കിലും പരിഹസിച്ചാൽ, തള്ളിക്കളഞ്ഞാൽ അവൻ കാഫറായി മരിച്ചു പോകുന്ന പറയുന്നത്, ദുർമരണം അവൻ ഉറപ്പാണ്, പരലോകത്ത് വമ്പിച്ച നഷ്ടം തന്നെ. മഅദല്ലാ, ഈ സമുദായത്തെ എവിടെയാ കൊണ്ടുചെന്നെത്തിച്ചത്? ഇനി അല്ല വേണോ, ഇനി അല്ല വേണോ കൂട്ടരെ? ഇത് സുന്നത്ത് ജമാഅത്തുകാരെന്ന് അവകാശപ്പെടുന്ന ഊറ്റം കൊള്ളുന്നവരോട് നിങ്ങൾ ചോദിക്കണം. ഇത് നമ്മളുടെ പത്രത്തിൽ എഴുതിയതല്ലേ, നമ്മളുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയതല്ലേ, ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ എന്താണ് പ്രേരിപ്പിച്ചത്? നിങ്ങൾക്ക് എന്താണ് അതിന് പ്രമാണമുള്ളത്? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇമാമിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതെവിടെ നിന്ന് കിട്ടി? ഇബ്ലീസിന്റെ വഹയല്ലാതെ അല്ലാഹു ഇറക്കിയ വഹയിൽ ഇങ്ങനെ ഒരു മര്യാദകളുമില്ല, ഇങ്ങനെ ഒരു വിളികളുമില്ല, ഈ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനകളുമില്ല. ഈ ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം പോയി. മാത്രമല്ല, പറഞ്ഞു പറഞ്ഞിട്ടെന്തായി? അതിപ്പോ അള്ളാഹനോട് ചോദിക്കുന്ന കൗമും മഹാന്മാരോട് ചോദിക്കുന്ന ഒരു കൗമം ഉണ്ടായപ്പോ ആളുകൾ ബുദ്ധിയുള്ള ആളുകളല്ലേ, അവര് ചോദിക്കാൻ തുടങ്ങി, അല്ലയോ മുസ്ലിയാന്മാരെ, അള്ളാഹനോട് ചോദിക്കുന്നതല്ലേ കാര്യം നേടാൻ ഏറ്റവും നല്ലത്, എന്തിനീ സംശയമുള്ള ഈ കാര്യത്തിന് പോകുന്നു എന്ന് അവരിൽ തന്നെ ചില ആളുകൾ ചോദിക്കുമ്പോൾ
മുസ്ലിയാക്കന്മാര് നിർലജ്ജം മറുപടി കൊടുക്കുന്നു. എന്താ മറുപടി കൊടുക്കുന്നതെന്ന് കേട്ടോളൂ, എന്താ മറുപടി കൊടുക്കുന്നത്? ചോദിക്കുന്നവന് കേട്ടോളൂ, നിങ്ങൾ ഈ സമുദായം എവിടെയാണെന്ന് മനസ്സിലാക്കാനാ പറയുന്നത്. ചോദിക്കുന്നവന് കാര്യം നേടാൻ ഏറ്റവും നല്ലത്, വാചകങ്ങൾ ശ്രദ്ധിക്കണം, ചോദിക്കുന്നവന് കാര്യം നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കൾ മുഖേനയാണെന്ന് വരുന്നു. കാരണം അതിലെ കാര്യം നേടുന്ന ഉറപ്പുള്ളൂ, മഹത്തുക്കളോട് ചോദിക്കുന്നതിലെ കാര്യം നേടുമെന്ന് ഉറപ്പുള്ളൂ. അള്ളാഹുവിനോട് ചോദിച്ചാൽ കിട്ടാം, കിട്ടാതിരിക്കാം, ഉറപ്പില്ല. മറിച്ച് മഹത്തുക്കളോട് ചോദിച്ചാലോ അതിലെ കാര്യം നേടുമെന്ന് ഉറപ്പുള്ളൂ. അതുകൊണ്ട് ഏറ്റവും നല്ലത് മഹാത്മാക്കളോട്, മഹാത്മാക്കൾ മുഖേന ആണെന്ന് വരുന്നു. കാരണം അതിലെ കാര്യം നേടുന്ന ഉറപ്പുള്ളൂ.